അധ്യായം 2 ഭാഗം 4. ആ പ്രായത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ബോധാനന്ദൻ്റെ കൈകളെയാണ്. എന്നെ പുഴയിൽ കുളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ തൂക്കിയെടുക്കുന്നതിനായി ഞാൻ ദാഹിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ പൂച്ചക്കുട്ടി പോലെ പതുക്കെ ഉരുമും. അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നെ പിടിച്ച് മുകളിലേക്ക് പൊക്കി ആകാശത്തിലേക്ക് എറിഞ്ഞ് പിടിക്കും. പക്ഷിയെപ്പോലെ ഞാൻ കാറ്റിൽ പറന്നെഴുന്നേറ്റ് താഴേക്ക് വരും. ചിരിച്ചുകൊണ്ട് നിന്നും നിന്നും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഓടും. ഇന്നും എന്നായിരുന്നു ഞാൻ എന്തിനും പ്രതികരിച്ചിരുന്നത്. ബോധാനന്ദൻ്റെ പള്ളിക്കൂടത്തിൽ ചെന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. പൂജയ്ക്ക് പ്രജാനന്ദസ്വാമി വന്നിരിക്കും. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ താടി നരച്ചു തുടങ്ങിയിരുന്നു. ചെറിയ ശരീരവും സ്ത്രീകളുടെ ശബ്ദവും ഉള്ള വെളുത്ത മനുഷ്യൻ. ഒരുപാട് നേരം അദ്ദേഹം കണ്ണടച്ച് വെറുതെ ഇരിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കും. പ്രജാനന്ദൻ്റെ ആശ്രമം വിജയമോ പരാജയമോ എന്ന് എനിക്ക് പറയാനാവില്ല. അവിടെ എപ്പോഴും 10-20 കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു. ദിവസവും 100 ആളുകളെങ്കിലും അവിടെ ഭക്ഷണം കഴിച്ചു. പക്ഷേ 10 കുട്ടികൾ പോലും അവിടെ തുടർച്ചയായി പഠിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ കുട്ടികളുടെ അച്ഛനമ്മമാർ വന്ന് ബോധാനന്ദനെ ചീത്ത പറഞ്ഞ് കുട്ടികളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ തന്നെ മടുത്ത് ഓടിപ്പോയി. കുറേ നാൾ കഴിഞ്ഞ് അവർ ചൊറിയും ചിരങ്ങും നിറഞ്ഞ് അഴുക്കും നാറ്റവുമായി കരഞ്ഞുകൊണ്ടുവന്ന് വാതുക്കൽ നിന്നു. ബോധാനന്ദന് അതൊന്നും കാര്യമല്ലായിരുന്നു. അദ്ദേഹം എന്നും ഉത്സാഹവാനായിരുന്നു. ഞാനവിടെ താമസിച്ചു തുടങ്ങിയ 4-ാം ദിവസം തന്നെ എൻ്റെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നഗരത്തിലെങ്ങും അവളോടൊപ്പം അലഞ്ഞു. അന്നൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ തെരുവുകൾക്കും സമാന്തരമായി പിന്നിൽ വളരെ ഇടുങ്ങിയ ഒരു വഴിയുണ്ടായിരുന്നു, തോട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള പാത. അത് എല്ലായിടത്തും ചെന്നെത്തുമായിരുന്നു. അന്നൊക്കെ കക്കൂസിലെ മലം തോട്ടികൾ വന്ന് വാരി എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ്. ഏതെങ്കിലും അഴുക്കുചാലിൽ നിന്ന് തുടങ്ങുന്ന ആ പാതയിലൂടെ നഗരം മുഴുവൻ സഞ്ചരിക്കാനാവും. ഞങ്ങളുടെ ആളുകൾ അതിലൂടെയാണ് നടക്കുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നത്. മലം കിടക്കുന്ന കക്കൂസിൻ്റെ അടുത്ത് തന്നെയാവും ചവറ്റുകുഴി. ചിലപ്പോൾ രണ്ടും ഒന്നു തന്നെയായിരിക്കും. അക്കാലത്ത് തിരുവിതാംകൂറിലെ നായാടികളിൽ പകുതിയും തിരുവനന്തപുരത്തായിരുന്നു. ബാക്കിയുള്ളവർ തിരുനെൽവേലിയിലും നാഗർകോവിലിലും ചെന്ന് കുടിയേറി. നാട്ടിൻ പുറത്തുള്ളതുപോലെ നഗരത്തിൽ ആരും നായാടികളെ കണ്ടുപിടിക്കാറില്ല, അടിച്ചു കൊല്ലാറുമില്ല. അവർക്ക് നഗരത്തിൽ അങ്ങനെ ഒരു മനുഷ്യപ്പറ്റം ഉള്ള കാര്യം തന്നെ അറിയില്ല. സത്യത്തിൽ നായാടികളെപ്പറ്റിയുള്ള എല്ലാ കണക്കുകളും തെറ്റാണ്. തിരുവിതാംകൂർ മാനുവലുകൾ എഴുതിയവരാരും ഒറ്റ നായാടിയെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. തഹസിൽദാർ പറയുന്ന കണക്കുകൾ അവർ കുറിച്ചിട്ടു. തഹസിൽദാർമാർ മറ്റുള്ളവർ പറഞ്ഞത് കൂട്ടി പറഞ്ഞു. നായാടികൾ അദൃശ്യരായിരുന്നു. അവർക്ക് പോലും അവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 1870-കളിലെ പഞ്ഞത്തിൽ തെക്കേ ഇന്ത്യയിൽ മാത്രം 3 കോടി ആളുകളാണ് പട്ടിണി കിടന്ന് ചത്തത്. അതിൽ നായാടികൾ മിക്കവാറും ചത്ത് മുടിഞ്ഞിരിക്കാനാണ് സാധ്യത. കല്ലിൻ്റെ ഉള്ളിൽ കഴിയുന്ന തവള പോലെ അവർ ജീവിച്ചിരുന്നതും ആരും അറിയില്ല, ചത്തതും ആരും അറിഞ്ഞിരിക്കില്ല. പക്ഷേ അതും തറപ്പിച്ച് പറയാനാവില്ല. ചവറും അഴുക്കും തിന്നാൻ ശീലിച്ചവരാണ് നായാടികൾ. അവർ അതുമാത്രം തിന്ന് നഗരങ്ങളിൽ ജീവിച്ചിരിക്കാനും ഇടയുണ്ട്. നഗരങ്ങൾ വളർന്നപ്പോൾ ചവറ്റുകൂനകൾ വളർന്നു. അവയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായി. അവരിലധികവും നായാടികളായിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ ഓർമ്മ വന്ന് ഞാൻ മടങ്ങി വന്നു. ബോധാനന്ദൻ എന്നെ പിന്നെയും കരമനയാറ്റിൽ കുളിപ്പിച്ച് ഇലയിട്ട് ചോറ് വിളമ്പിത്തന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായി മാറി. കാരണം ഞാൻ പാട്ടുകൾ വളരെ വേഗം കാണാപാഠമാക്കി. എനിക്ക് പ്രജാനന്ദസ്വാമി ധർമ്മപാലൻ എന്നു പേരിട്ടു. പ്രാർത്ഥനാ യോഗത്തിൽ പ്രജാനന്ദസ്വാമി വന്ന് ഇരുന്നതും ബോധാനന്ദൻ എന്നോട് ധർമ്മ പാടിക്കോ എന്ന് പറയും. ഞാൻ അത്യുച്ചത്തിൽ ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതങ്ങ് ഞങ്ങളെ എന്ന് പാടി തുടങ്ങും. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ അന്വേഷിച്ചു വന്നു. എന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഇത്തവണ ഞാൻ വേഗം മടങ്ങിയെത്തി. ഇടയ്ക്കിടെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ ബോധാനന്ദൻ തടഞ്ഞു. അമ്മ തൊഴുതുകൊണ്ട് സ്വാമി പുള്ളേ കുടുസ്വാമി എന്ന് നിലവിളിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ പുറത്ത് പറമ്പിൽ ഇരിക്കും. എന്തു പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ചോറ് കൊടുത്താലും അടുത്തേക്ക് വരില്ല. ദിവസങ്ങളോളം തൊഴുകയോടെ പറമ്പിലിരിക്കും. ആ ഭാഗത്ത് ആര് നടന്നാലും സ്വാമി പുള്ളേ കുടുസ്വാമി എന്ന് കരഞ്ഞു വിളിക്കും. അമ്മയ്ക്ക് ഒരുപാട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും മരിച്ചു. ശേഷിച്ച കുട്ടി ഞാൻ മാത്രമാണ്. അമ്മയറിയാതെ എന്നെ പാലക്കാട്ട് ഒരു സ്കൂളിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഞാൻ ആലുവയിലേക്ക് പോയി. ഏതാനും കൊല്ലം കൊണ്ട് ഞാൻ മാറി. എൻ്റെ കൈയും കാലും ഉറച്ചു. ചുരുണ്ട മുടിയും വലിയ പല്ലുകളും പരന്ന മൂക്കും ഉള്ള ബലിഷ്ഠനായ കുള്ളനായ ചെറുപ്പക്കാരനായി ഞാൻ വളർന്നു. എന്നും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന വിശപ്പ് മാറി. വിശപ്പ് മുഴുവൻ പഠിത്തത്തിലായി. എത്ര പഠിച്ചാലും എനിക്ക് മതി വരില്ല. തിന്നും തിന്നും എന്ന് എൻ്റെ ഉള്ളിലെ കുട്ടി പുസ്തകങ്ങൾക്കായി കൈനീട്ടിക്കൊണ്ടേയിരുന്നു. സംഭാഷണം തീരെ ഇല്ലാതായി. സ്കൂളിൽ എൻ്റെ പേര് മൂങ്ങ എന്നായിരുന്നു. കണ്ണു തുറന്നു പിടിച്ച് ക്ലാസ്സിൽ നിശബ്ദമായി കുത്തിയിരിക്കുന്ന കറുത്ത സത്വമായിരുന്നു അവർക്ക് ഞാൻ. ബോധാനന്ദൻ കോഴിക്കോട്ട് കടപ്പുറത്ത് കോളറ പരന്നപ്പോൾ സേവനമനുഷ്ഠിക്കാൻ ചെന്ന് കോളറ വന്ന് മരിച്ചു. പ്രജാനന്ദൻ്റെ ആശ്രമം പതുക്കെ ചുരുങ്ങി വെറുമൊരു താമസസ്ഥലമായി മാറി. പ്രജാനന്ദൻ്റെ ട്രസ്റ്റിൽ നിന്നും മാസം തോറും എനിക്ക് ചെറിയൊരു തുക വരുമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആദിവാസി കുട്ടികൾ എല്ലാവരും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നു. പഠിത്തം നിർത്തിയാൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. ഹോസ്റ്റലില്ലെങ്കിൽ അവർക്ക് പോകാനായിട്ട് മറ്റൊരു ഇടവും ഉണ്ടായിരുന്നുമില്ല. ഹോസ്റ്റലിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന ഏക നായാടി ഞാനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിച്ചക്കാരനല്ലാത്ത മറ്റൊരു നായാടിയെ കണ്ടിട്ടില്ല. ഹോസ്റ്റലിൽ എന്നോടൊപ്പം മുറി പങ്കിടാൻ ഒരു ആദിവാസിയും മുൻപോട്ട് വന്നില്ല. എനിക്ക് കക്കൂസ് ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. വെളുപ്പാങ്കാലത്ത് തീവണ്ടിപ്പാളത്തിനടുത്ത് ചെന്നിരുന്ന് വേണം വെളിക്കിറങ്ങാൻ. മൂത്രമൊഴിക്കണമെങ്കിൽ പോലും പുറത്തുള്ള ചവറ്റുകൂനയിലേക്ക് പോകണം. എന്നോട് സംസാരിക്കുമ്പോൾ ആർക്കും ഒരുതരം അധികാരത്തിൻ്റെ സ്വരം ഉണ്ടായി വരും. അധികാരത്തിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും നിശബ്ദനായിരുന്നു. ആ നാളുകളിൽ ഞാൻ അമ്മയെ കണ്ടിട്ടേയില്ല. അമ്മയെപ്പറ്റി ഒരു ദിവസം പോലും ഓർത്തിട്ടുമില്ല. ഞാൻ ഒരു കറുത്ത ചെറിയ എലിയാണ്. എലിയുടെ ദേഹത്തിലും നോട്ടത്തിലും ചലനങ്ങളിലും ശബ്ദത്തിലുമൊക്കെ ഒരു ക്ഷമാപണമുണ്ട്. ഒന്ന് ജീവിച്ചോട്ടെ എന്ന മട്ടുണ്ട്. കാലുകൾക്ക് താഴെയാണ് അതിൻ്റെ ലോകം. ചവറുകളിലാണ് അതിൻ്റെ ജീവിതം. എലിയുടെ നട്ടെല്ല് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. നട്ടെല്ല് വളയ്ക്കേണ്ട കാര്യമില്ല. വളച്ചു തന്നെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ഞാൻ എം എ എക്കണോമിക്സ് പൂർത്തിയാക്കിയപ്പോൾ പ്രജാനന്ദൻ എന്നെ കാണണമെന്ന് പറഞ്ഞയച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്കാണ്. ഈഴവർക്ക് മനസ്സിലാകുന്ന നാരായണഗുരു അല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന നാരായണഗുരു. ആശ്രമത്തിൽ ഒന്ന് രണ്ടാളുകളെയുള്ളൂ. രണ്ട് മൂന്ന് സായിപ്പന്മാരുണ്ടായിരുന്നു. ഞാൻ പ്രജാനന്ദനെ കാണുന്നത് ഒരുപാട് കാലം കഴിഞ്ഞായിരുന്നു. അദ്ദേഹം നന്നേ വയസ്സായി തളർന്നിരുന്നു. കൈയും കാലും മെലിഞ്ഞ് മാംസം തൂങ്ങിക്കിടന്നു. ഒരു സായിപ്പ് അദ്ദേഹത്തെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ തല വിറച്ചുകൊണ്ടിരുന്നു. മുടി പൂർണ്ണമായും പൊഴിഞ്ഞുപോയിരുന്നു. ശരീരം കൂനിയതുകൊണ്ട് മുഖം മുൻപോട്ട് തള്ളി നിന്നു. മൂക്ക് വായിലേക്ക് മടങ്ങി. ചുണ്ടുകൾ അകത്തേക്ക് പതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായ തീരെ കാണാനില്ലായിരുന്നു. വളർന്നുപോയി അല്ലേ? പ്രജാനന്ദൻ ചോദിച്ചു. നന്നായി തമിഴ് ഭാഷ അറിയാം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. മിക്കവാറും തിരുവനന്തപുരത്തുകാർക്കുള്ള വിശ്വാസമാണത്. എല്ലാവരെയും പോലെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് രണ്ട് തമിഴ് വാക്കുകൾ ഉള്ള ഒരു മലയാളമായിരുന്നു. എന്നെ ഒരു തമിഴനായി അദ്ദേഹം മനസ്സിൽ ഭാവിച്ചിട്ടുണ്ടാവാം. ഞാനും എന്നെ പൂർണ്ണമായി കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എൻ്റെ നിറവും ഉച്ചാരണവും എന്നെ തമിഴിനോടാണ് കൂടുതൽ അടുപ്പിച്ചത്. പ്രജാനന്ദൻ്റെ തലയും കൈയും വിറച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി എപ്പോൾ കയ്യിൽ കിട്ടും എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ജൂണിൽ കിട്ടും എന്ന് പറഞ്ഞു. എന്തു ചെയ്യാനാണ് ഉദ്ദേശം? ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. നീ സിവിൽ സർവീസിലേക്ക് പോവുക എന്ന് സ്വാമി പറഞ്ഞു. അദ്ദേഹം കൈ പൊക്കിയപ്പോൾ സന്നിബാധ വന്നതുപോലെ കൈ ആടി. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും വാക്കുകൾ വന്നില്ല. ക്ഷമിക്കണം ഗുരു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ നാവിൽ ഇംഗ്ലീഷ് വരുന്നില്ല. പിന്നെ നീ എന്താണ് പഠിച്ചത്? നല്ല ഇംഗ്ലീഷ് പറയാത്തവൻ ആധുനിക മനുഷ്യനല്ല. ഇംഗ്ലീഷ് പറയാത്തോളം കാലം നീ വെറുമൊരു നായാടിയാണ്. അദ്ദേഹത്തിന് ശബ്ദമുയർത്തിയപ്പോൾ ശ്വാസം മുട്ടി. നാരായണ ഗുരുദേവൻ എല്ലാവരോടും ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. ഞാൻ വെറുതെ ഒന്ന് വണങ്ങി. ഇംഗ്ലീഷ് പഠിക്കുക. കഴിയുമെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം സംസ്കൃതവും പഠിക്കുക. സംസാരിച്ചതിൻ്റെ തളർച്ചയിൽ അദ്ദേഹം പുറകിലേക്ക് ചാഞ്ഞു. കൈകളുടെ വിറയൽ വല്ലാതെ കൂടി. രണ്ട് കൈകളെയും അദ്ദേഹം തുടയുടെ താഴെ വെച്ചു. അപ്പോൾ രണ്ട് കൈമുട്ടുകളും വിറച്ചു. നീ സിവിൽ സർവീസ് എഴുതിക്കോ. വെറുതെ അങ്ങ് ജയിച്ചാൽ പോരാ, റാങ്ക് വേണം. നിൻ്റെ ഉത്തരക്കടലാസിലേക്ക് ഒരാളും സാധാരണയായി കുനിഞ്ഞു നോക്കാൻ പാടില്ല. ഞാൻ ശരിയെന്ന് മാത്രം പറഞ്ഞു. ഞാൻ ജെയിംസിനോട് പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിൽ നിന്ന് നിനക്ക് 4 കൊല്ലം ചെറിയൊരു തുക തരും. ഞാൻ ഉറച്ച ശബ്ദത്തിൽ 4 കൊല്ലം വേണ്ട, 2 കൊല്ലം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി സ്വാമി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതേ എന്ന് തലയാട്ടിയതിന് ശേഷം അടുത്തേക്ക് വരൂ എന്നതുപോലെ അദ്ദേഹം വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ മെലിഞ്ഞ കൈ നീട്ടി എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ ഒരു മുതിർന്ന പക്ഷിയുടെ തൂവൽ പൊഴിഞ്ഞ ചെറുകുമാതിരി എൻ്റെ തോളിലിരുന്ന് നടുങ്ങി. എൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് തോളോട് ചേർത്ത് അദ്ദേഹം നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മുട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ തലവെച്ചു. എനിക്ക് കരയണമെന്ന് തോന്നി. വിറയ്ക്കുന്ന ശബ്ദത്തിൽ സ്വാമി പറഞ്ഞു, ധൈര്യം വേണം, ഒടുങ്ങാത്ത ധൈര്യം വേണം. ഒരുപാട് കൊല്ലം ഓടിയതല്ലേ, ഇനിയൊന്ന് ഇരിക്കണം. ഞാൻ കരഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മടിയിൽ എൻ്റെ കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞു.